दिल में तूफान उठाते हुए जज्बात की रात जिंदगी भर नहीं भूलेगी वो बरसात की रात जिंदगी भर नहीं भूलेगी।
सुप्रभात ഡിസംബർ 21 പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലായിട്ട് ഭരിച്ച ക്വീൻ വിക്ടോറിയയ്ക്ക് വളരെ പ്രിയങ്കരനായിരുന്ന ഒരു കൺസർവേറ്റീവ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ഇന്ന് ജനിച്ച നമ്മുടെ കഥാപുരുഷൻ. രണ്ട് തവണ പ്രൈം മിനിസ്റ്ററായ ഇദ്ദേഹം ഒരു റൊമാൻസ് നോവൽ എഴുത്തുകാരൻ ആയിട്ട് കൂടി ഇംഗ്ലണ്ടിന് വേണ്ടി തന്റെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭാവിക്കുമായി ദൂരവ്യാപക പോളിസികൾ നടപ്പിൽ വരുത്തിയ ആളായിരുന്നു ഈവൻ പിൽക്കാലത്തെ താച്ചറിസം പോലും എന്ന് പറയപ്പെടുന്നു. ബ്രിട്ടീഷ് ഭരണചരിത്രത്തിൽ യഹൂദനായി ജനിച്ച ഏക പ്രധാനമന്ത്രി എന്ന സ്ഥാനമുള്ള ഇങ്ങേരുടെ ജീവിതത്തിന്റെ സംക്ഷിപ്തം ഒന്ന് ഓടിച്ചു നോക്കാനുള്ള ശ്രമമാണ് ഇന്നത്തേത്. മിഡിൽ സെക്സ്, അവിടെയാണ് ജനനം. ഇംഗ്ലീഷുകാർക്ക് സെക്സിനോട് താല്പര്യമാണെന്ന് ജോഗ്രഫി പഠിച്ചിട്ടുള്ളവർക്ക് ഏവർക്കും അറിയാം. എസ്സെക്സ്, സസ്സെക്സ്, വെസ്സെക്സ് എന്നിങ്ങനെ പല ക്രീഡാ ഇടങ്ങൾ. പക്ഷെ അത് വാസ്തവത്തിൽ ആംഗ്ലോ സാക്സൻസിന്റെ സാക്സൻസ് എന്നുള്ള വാക്ക് ലോപിച്ചുണ്ടായതാണെന്നറിഞ്ഞപ്പോൾ ഇത്തിരി ഡിസപ്പോയിന്റ്മെന്റ് ആയി. എഴുത്തുകാരനും നിരൂപകനും ചരിത്രകാരനുമായിരുന്ന അപ്പൻ സ്പാനിഷ് ജൂ ആയിരുന്ന ഇസഹാക്ക് അവരുടെ സിനഗോഗിൽ ഏതോ ഒരു ചൂടൻ റാബായി തിരുമേനിയുമായി വഴക്ക് കൂടിയതിന്റെ ഫലമായി ജുഡായിസം വിടാൻ തീരുമാനിക്കുന്നു. 12 വയസ്സിൽ നമ്മുടെ ബെഞ്ചമിൻ ആംഗ്ലിക്കലാകുന്നു. കുറച്ചുനാള് പബ്ലിക് സ്കൂളിങ്, പിന്നെ പ്രൈവറ്റ് ട്യൂട്ടറിങ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പന്റെ നിർബന്ധപ്രകാരം വക്കീൽ പണിക്ക് പോയെങ്കിലും അത് താമസിയാതെ വിട്ടിട്ട് അക്കാലത്ത് പ്രചാരത്തിൽ വന്നുകൊണ്ടിരുന്ന മൈനിങ് കമ്പനിക്കാരുടെ കൂടെ കൂടി അവരുടെ പണികൾ ചെയ്യുന്നു. അവർക്ക് വേണ്ടി ഒരു പത്രം നടത്തുന്നു. അതെല്ലാം കുറച്ചാൾ കഴിഞ്ഞപ്പോൾ പൊട്ടിപ്പോയി. അങ്ങനെ പെട്ടെന്ന് കടം കൂടിയപ്പോൾ അത് വീട്ടാൻ ഏറ്റവും എളുപ്പമുള്ള പണിയിൽ കയറി. എഴുതല്, തൻ്റെ പഴയ മുതലാളിമാരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി എഴുതിയ വിവിയൻ ഗ്രേ തരക്കേടില്ലാതെ വിറ്റെങ്കിലും അതിൽ പരാമർശിച്ചു വന്നിരുന്ന കഥാപാത്രങ്ങൾ ജീവിച്ചിരിക്കുന്ന അരിസ്റ്റോക്രാറ്റ് ആൾക്കാർ ആയിരുന്നതിനാലും ബെഞ്ചമിൻ ഡിസ്രായേലി വെറും മിഡിൽ ക്ലാസ് ആയിരുന്നതിനാലും അവർ നമ്മുടെ നായകനെതിരെ കുറേ ദുഷ്പേരുണ്ടാക്കി കൊടുത്തു. പണ്ട് ഏകനും റിസോർഡുമായിരുന്ന ബെഞ്ചമിൻ വല്ലാതെ ഡിപ്രസ്ഡ് ആയെങ്കിലും അപ്പൻ പുതിയ പലയിടങ്ങളിലേക്ക് മാറ്റി താമസിച്ച് ഏറെക്കുറെ സമതല മകന്റെ തിരിച്ചു കൊണ്ടുവന്നു. സഹോദരിയെ കെട്ടാനിരുന്ന വില്യം മെറിഡിത്തിന്റെ കൂടെ സദൺ യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്ക ഇവിടങ്ങളിലൊക്കെ സന്ദർശിക്കുന്നതിനിടയിൽ രണ്ട് അത്യാഹിതങ്ങൾ സംഭവിച്ചു. ഫ്യൂച്ചർ അളിയൻ സ്മോക്ക് പോക്സ് ബാധിച്ച് കെയ്റോയിൽ മരിച്ചു. തിരിച്ച് വന്നപ്പോഴേക്കും ബെഞ്ചമിൻ സിഫിലിസ് രോഗത്തിന് വേണ്ടി ചികിത്സിക്കേണ്ടി വന്നു. പക്ഷെ ഈ യാത്ര ബെഞ്ചമിന്റെ കാഴ്ചപ്പാട് പാടെ മാറ്റി. ഒരു വൈഡർ പെർസ്പെക്റ്റീവ് ഓഫ് ലൈഫ് കിട്ടി എന്ന് മാത്രമല്ല, തന്റെ രാഷ്ട്രീയ ജീവിതത്തിലും പിന്നീടുള്ള കിതാബുകളെയും ഇത് വളരെ സ്വാധീനം ചെയ്തു. ഹെൻറിയേറ്റ സൈക്സ്, കോട്ടയത്തെ ഭാഷയിൽ പറഞ്ഞാല് വലിയ വീട്ടിലെ ഏതോ ഒരു സരള കൊച്ചമ്മ, അവര് രണ്ടു പേരുമായി ഒരേ സമയത്ത് അവിഹിത ബന്ധം നടത്തിയിരുന്നു. ടോറി രാഷ്ട്രീയക്കാരൻ ലോർഡ് ലിൻഡൻഹേസ്റ്റും നമ്മുടെ ബെഞ്ചമിനുമായിട്ട്. അങ്ങനെ ബെഞ്ചമിൻ തലേണ മന്ത്രം വഴി കൺസർവേറ്റീവ് പാർട്ടി നേതാവിനെ പരിചയപ്പെടുന്നു, ആ തുറയിലേക്ക് പ്രവേശിക്കുന്നു. രാഷ്ട്രീയത്തിൽ കയറി ഒന്ന് രണ്ട് ഇലക്ഷനുകൾ പയറ്റി തോറ്റിരിക്കുന്ന സമയത്താണ് ഒരു ഓപ്പണിംഗ് വരുന്നതും ബെഞ്ചമിൻ ചാടിക്കയറി അതെടുക്കുന്നതും. തന്റെ പാർട്ടിയിലെ സീനിയറായിരുന്ന വിന്ദം ലൂയിസ് മരിച്ചപ്പോൾ ബെഞ്ചമിൻ ആ സീറ്റ് വേഗം തട്ടിയെടുത്തു. റിച്ച് വിഡോ ആയിരുന്ന തന്റെ കയ്യിൽ 12 വയസ്സ് മൂപ്പ് ഉണ്ടായിരുന്ന മേരി ആൻഡ് ലൂയിസിനെ കല്യാണം കഴിച്ചു. അങ്ങനെ മിഡിൽ ക്ലാസ് സൊസൈറ്റിയിൽ നിന്നും കയറി വന്ന ഈ യഹൂദ ചെറുക്കൻ ബ്രിട്ടീഷ് അരിസ്റ്റോക്രസിയുടെ ഭാഗമായി മാറി. എന്ത് കാര്യവും പച്ചയ്ക്ക് പറയുന്ന സ്വഭാവക്കാരിയായിരുന്ന മേരി അവരുടെ ദാമ്പത്യ ജീവിതം നന്നായി പോയിക്കൊണ്ടിരിക്കെ ഒരിക്കൽ പറഞ്ഞു, ഡിസി മാരിഡ് മീ ഫോർ മണി, ബട്ട് ഇഫ് ഹി ഹാഡ് ദ ചാൻസ് അഗെയിൻ ഹി വുഡ് മാരി മീ ഫോർ ലവ്. ഇസ്രായേലി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ബ്രിട്ടൻ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ സാരമായ പങ്കും സെൻട്രൽ സ്റ്റേജും ഒക്കെ പിടിച്ചെടുക്കുന്നത്. അതിന്റെ ചില ഉദാഹരണങ്ങൾ മാത്രം ഇവിടെ പറയാം. സൂയസ് കനാൽ കമ്പനിയുടെ 44% ഷെയർസ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈജിപ്റ്റ് ഭരിച്ചിരുന്ന ഇസ്മായിൽ പാഷയിൽ നിന്ന് മേടിച്ചെടുത്തു. കാരണം സൂയസ് കനാലിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കപ്പലുകളിൽ 80% ഇന്ത്യ ഇംഗ്ലണ്ട് റൂട്ടിൽ ഓടിയിരുന്ന ബ്രിട്ടീഷ് കപ്പലുകളായിരുന്നു. കോൺഗ്രസ് ഓഫ് ബെർലിനിൽ ഇസ്രായേലിയും ജർമ്മനിയുടെ ബിസ്മാർക്കും കൂടി ബാൾക്കൻ രാജ്യങ്ങൾക്കും ടർക്കിക്കും റഷ്യൻ അറ്റാക്കുകൾ ഉണ്ടാകാതിരിക്കാനുള്ള സമാധാന കരാർ ഒപ്പിട്ടു. അങ്ങനെ റഷ്യയുടെ നിക്കോളാസ് സാർ 2 പാരവെച്ചു. ഓട്ടോമൻ സാമ്രാജ്യം ശോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് മുഴുവനും കൂടി സാർ 2 വെടിങ്ങാതിരിക്കാനുള്ള പല നീക്കങ്ങളും ഇസ്രായേൽ നടത്തി. യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, മെഡിറ്ററേനിയൻ എന്നിവിടങ്ങളിൽ പല ദിക്കില് ആധിപത്യം നേടിയെടുത്തു. ഇനി ബെഞ്ചമിൻ ഇസ്രായേലിയുടെ ചില കോട്ടുകൾ. ഇംഗ്ലണ്ട് ഹാസ് നോ പെർമനന്റ് ഫ്രണ്ട്സ് ഓർ ഫോഴ്സ്, ഷി ഹാസ് ഓൺലി പെർമനന്റ് ഇൻട്രസ്റ്റ്സ്. നെവർ അപ്പോളജൈസ് ഫോർ ഷോയിങ് ഫീലിംഗ്, വെൻ യു ഡു സോ യു അപ്പോളജൈസ് ഫോർ ദ ട്രൂത്ത്. ദ ഗ്രേറ്റസ്റ്റ് ഗുഡ് യു ക്യാൻ ഡു ഫോർ അനദർ is not just share your riches, but to reveal to him his own. Sir, I shall not defeat you, I shall transcend you. ഇസ്രായേലിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രു എതിർ കക്ഷിയിലെ ഗ്ലാഡ്സ്റ്റോൺ ആയിരുന്നു. അങ്ങേരെ കുറിച്ച് ഇസ്രായേലി പറഞ്ഞത് ദാ ഇവയൊക്കെയാണ്. ഹി ഹാസ് നോട്ട് വൺ സിംഗിൾ റിഡീമിംഗ് ഡിഫക്റ്റ്. Inebriated with the exuberance of his own verbosity and gifted with an egotistical imagination. The difference between a misfortune and a calamity is this. If Gladstone fell into the Thames, that would be a misfortune. But if someone dragged him out again, that would be a calamity. രാഷ്ട്രീയക്കാർ തമ്മിൽ മാന്യമായ ഭാഷയിൽ പൊറി പറഞ്ഞിരുന്ന കാലത്തെ സ്മരിച്ചുകൊണ്ട് ശ്രോതാക്കൾക്കെല്ലാം പരിപൂർണ ആരോഗ്യവും പാകത്തിലുള്ള സമ്പത്തും നേർന്നുകൊണ്ട്, ഇലക്ഷൻ പ്രചരണം നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ മഞ്ഞത്തലയൻ സ്ഥാനാർത്ഥിയെ വെടിവെച്ചത് അപമര്യാദയും വെടി കൊള്ളാഞ്ഞത് അങ്ങേയറ്റത്തെ ദുരന്തവും ആയിരുന്നു എന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്ന ഒരു കുമരകൻകാരൻ.